മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
നമസ്കാരം സ്വാമി ചിദാനന്ദപുരി, എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം.
ആത്മീയ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തുന്ന ഒരു സന്യാസിമാരുടെ കൂട്ടത്തിൽ ഏറെ തുറന്നു ചിന്തിക്കുകയും തുറന്ന് സംസാരിക്കുകയും എതിരഭിപ്രായങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് താങ്കളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന്റെ ഭാഗത്ത് നിന്നുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ, അതാണ് ഈ അഭിമുഖത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്.
തീർച്ചയായിട്ടും.
എന്തുകൊണ്ടാണ് ഹിന്ദു എന്നതൊരു മതമല്ല, ജീവിത രീതി മാത്രമാണെന്ന് പറയുന്നത്?
ഹിന്ദു മതമല്ല എന്ന് പറയുന്നത് പരിമിതമായ അർത്ഥത്തിൽ മതമല്ല എന്നേ എടുക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോ ഒരു മതം എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്തങ്ങളായ മാനങ്ങളുണ്ട്. ആധ്യാത്മികത, അതിന്റെ പിന്നിലുള്ള തത്വചിന്ത, ആചാരപരമായ വിഷയങ്ങൾ, വിശ്വാസപരങ്ങളായ വിഷയങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ഒന്നിനെ മതം എന്ന് പറയുന്നത്. അപ്പോ ലോകത്തിൽ മതം എന്നുള്ള ശബ്ദം പ്രയോഗിക്കപ്പെടുമ്പോൾ അതിന് പരിമിതമായ ഒരു അർത്ഥമുണ്ട്. അതായത് ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെതായ വഴി, ഞങ്ങളുടേത് മാത്രം ശരി, ഞങ്ങളിലൂടെ മാത്രം മോചനം എന്നൊക്കെയുള്ള ഒരു ചിന്താധാര മതത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഹിന്ദു മതമല്ല. അതേസമയത്ത് ഹിന്ദു ധർമ്മം എന്നാണ് നമ്മൾ പറയേണ്ടത്. ആ ധർമ്മം എന്നുള്ള ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതൊരു ജീവിത രീതിയാണ്, അതൊരു ശൈലിയാണ്, ഒരു സംസ്കാരമാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഭാഗത്തിൽ അത് ശരിയാണ്.
എന്താണ് ഈ ധർമ്മം, ഹൈന്ദവ ധർമ്മം, ഹിന്ദു ധർമ്മം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ എന്താ, എങ്ങനെയാണ് വിശദീകരിക്കുന്നത്?
ധർമ്മം എന്നുള്ള വാക്ക് വളരെ വിപുലമായ അർത്ഥമുള്ളതാണ്. നമുക്ക് ചെറിയൊരു ഒരു സംഭാഷണത്തിൽ ഒതുക്കാവുന്നതല്ല. എങ്കിൽ തന്നെയും ധർമ്മം എന്നുള്ള വാക്ക് ധൃധാരണ എന്നുള്ള ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതായത് ചേർത്ത് ധരിക്കുന്നത് എന്തോ അത് ധർമ്മം എന്നർത്ഥം. അതായത് ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന സമ്പൂർണ്ണ പ്രപഞ്ചം വരെ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് ധരിക്കുന്നത് എന്തോ അതാണ് ധർമ്മം. ഇങ്ങനെ മാത്രം പറഞ്ഞതുകൊണ്ട് വ്യക്തമായി എന്ന് വരില്ല. അതായത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ഓർഡർ, ഒരു സ്കീം. ആ പ്രപഞ്ച വ്യവസ്ഥയ്ക്കാണ് നമ്മൾ ശരിക്ക് പറയുകയാണെങ്കിൽ, ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ധർമ്മം എന്ന് പറയേണ്ടത്. പ്രപഞ്ചത്തിന്റെ താളം, പ്രപഞ്ച വ്യവസ്ഥ, ആ വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞ് അതിന് പൂരകമായിട്ട് നമ്മുടെ ജീവിതം നയിക്കുന്നതിനാണ് നമ്മൾ ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മതങ്ങൾക്കും അടിസ്ഥാനഭൂതമായിട്ട്, എല്ലാ മതങ്ങൾക്കും ഉപരി നിലകൊള്ളുന്നതാണ് ധർമ്മം. നമ്മൾ ഏത് ലോകത്തിൽ ഏത് മതം പറഞ്ഞാലും വിരോധമില്ല. ഈ ധർമ്മം എന്നുള്ള ആശയത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഈ ധർമ്മത്തിന്റെ സന്ദേശമാണ് ഋഷീശ്വരന്മാര് വേദങ്ങളിലൂടെയും വൈദിക ശാസ്ത്രങ്ങളിലൂടെയും ഉപദേശിച്ചിട്ടുള്ളത്. അവരൊരിടത്തും പരിമിതമായ അർത്ഥത്തിലുള്ള മതമല്ല ഉപദേശിച്ചിട്ടുള്ളത്. സനാതനധർമ്മം, അതാണ് ശരിക്ക് പറയേണ്ട പേര്. ഈ സനാതനധർമ്മം വേദത്തിൽ, വേദം ച അറിവെന്നർത്ഥം, അധിഷ്ഠിതമാണെന്നുള്ളത് കൊണ്ടാണ് അതിനെ വൈദിക ധർമ്മം എന്ന് പറയുന്നത്. അത് തന്നെ ലോകം മുഴുവൻ പ്രസരിച്ചത് ഹിമാലയം മുതൽ ഹിന്ദു സമുദ്രം വരെ നീണ്ടുകിടക്കുന്ന ഭാരതഭൂമിയിൽ നിന്നായതുകൊണ്ടാണ് അതിന് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത്.
ഓക്കെ. ഇതിൽ ഒരാൾക്ക്, ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ഈ ഒരു സനാതന ധർമ്മം, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഹിന്ദു ധർമ്മം പഠിക്കാൻ കഴിയുക?
പഠിക്കാൻ ധർമ്മശാസ്ത്രങ്ങളിലൂടെ പഠിക്കുന്നു. സത്യത്തിൽ ഔപചാരികമായി എവിടെയെങ്കിലും ഒന്ന് പോയി പഠിക്കേണ്ടതല്ല ധർമ്മം എന്നുള്ളത്. ഏതെങ്കിലും സ്ഥാപനത്തിലോ പോയി പഠിക്കേണ്ടതല്ല ധർമ്മം. അത് ഏറ്റവും ആദ്യം നമ്മുടെ ഒന്നാമത്തെ ഗുരുവായ അമ്മയിൽ നിന്ന്, അതിനുശേഷം ഗുരുസ്ഥാനമുള്ള അച്ഛനിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ ആചാര്യന്മാരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. അപ്പൊ അടിസ്ഥാനമായ ധർമ്മബോധം നമുക്ക് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ലഭിക്കേണ്ടതാണ്. കൂടുതൽ ശാസ്ത്രീയമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം, ആശയങ്ങളെ പ്രമാണസഹിതം പഠിക്കണം എന്നുള്ളവര് ശാസ്ത്ര പ്രമാണങ്ങളിലേക്ക് പോകണം. അതായത് വേദം, വൈദിക ശാസ്ത്രങ്ങൾ. അപ്പൊ വേദ വൈദിക ശാസ്ത്രങ്ങളിൽ നിന്നും ഇതിഹാസ പുരാണങ്ങളിൽ നിന്നും മറ്റ് ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നുമൊക്കെ ഉൾക്കൊള്ളേണ്ടുന്നതാണ് അടിസ്ഥാനമായ ധർമ്മബോധം.
അതിൽ ഒരു സംശയമുള്ളത്,
അതേ സമയത്ത് ഒരു ഒറ്റ ആശയം കൂടി പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. ഇതിലൊക്കെ പറഞ്ഞുള്ള ആശയങ്ങളെ കാലത്തിനനുസരിച്ച്, ദേശകാലങ്ങൾക്കനുസരിച്ച് ആയിരക്കണക്കിന് ആചാര്യന്മാര് ഓരോ കാലഘട്ടത്തിലും വ്യാഖ്യാനിച്ച് ലളിതമായി നമുക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട്. അത്തരം ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ധർമ്മശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് സഹായകമാണ്.
സാധാരണ പറയുന്നത് ഇത്തരത്തിലൊരു സനാതന ധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മി എന്ന് പറയുമ്പോൾ ഈ ധർമ്മങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് പറയുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ് ലളിതമായി എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും മൊത്തത്തിലൊരു സനാതന ധർമ്മം പഠിക്കണമെങ്കിൽ എനിക്ക് മനസ്സിലായത് നാലു വേദങ്ങളിലും 108 ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും എല്ലാമായി ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പേജുകളിൽ വ്യാപിച്ചു കിടക്കുന്ന കാര്യമായിരിക്കും ഇത്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ, സാധാരണ നമ്മുടെ ലോകത്തിൽ എല്ലാ ജോലിയും ചെയ്യുന്ന ആൾക്കാരും, ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇത് പഠിച്ചെടുക്കുന്നത് ഒട്ടും പ്രായോഗികമല്ല. അങ്ങനെ ഇരിക്കെ ഒരാൾ എങ്ങനെ ഈ ഒരു ഹൈന്ദവ ധർമ്മത്തെ, സനാതന ധർമ്മത്തെ, സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആശയത്തെ മുൻനിർത്തി അത് ഉൾക്കൊണ്ട് ജീവിച്ചു പോകണം എന്ന് പറയാൻ കഴിയും?
ഇവിടെ മനസ്സിലാക്കേണ്ടത് വേദത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് പോയി ഒരു പണ്ഡിതോചിതമായ രീതിയിൽ അപഗ്രഥിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ വക ശാസ്ത്രങ്ങളിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. അത് തന്നെ ഈ പറഞ്ഞ വേദങ്ങളിലേക്കൊക്കെ മുഴുവൻ പോവുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അസാധ്യം തന്നെയാണ്. എന്നാൽ അതൊന്നുമില്ലാതെ സനാതനധർമ്മം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നേരത്തെ പറഞ്ഞത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ ലളിതമായ ആഖ്യാനങ്ങളാണെങ്കിൽ ഏതൊരു കുട്ടിക്കും എത്ര തിരക്കുള്ള വ്യക്തിക്കും പഠിക്കാൻ ഉതകുന്ന രീതിയിൽ എല്ലാ കാലഘട്ടത്തിലും ആചാര്യന്മാർ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വേദം, ഇത്രയും വിപുലമായ വേദത്തിന്റെ സാരം വളരെ ലളിതമായിട്ട് ഭഗവത്ഗീതയിലൂടെ വളരെ ചെറിയ ഗ്രന്ഥത്തിലൂടെ ശ്രീകൃഷ്ണൻ നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അങ്ങിങ്ങായി വളരെ ചെറിയ ഉപദേശ ഭാഗങ്ങൾ ലഭിക്കും. അതിലൂടെ വിദ്വാനാവാൻ കഴിയുന്നല്ല പറഞ്ഞത്, പണ്ഡിതനാവാൻ കഴിയുന്നല്ല പറഞ്ഞത്, പക്ഷെ സനാതനധർമ്മം എന്താന്നുള്ളത് വ്യക്തമായി ഉൾക്കൊള്ളാൻ കഴിയും. അതാണ് സനാതനധർമ്മത്തിന്റെ വൈശിഷ്ട്യം.
തീർച്ചയായും അത്തരത്തിൽ ധർമ്മം മനസ്സിലാക്കുമ്പോൾ അധർമ്മം ഇല്ലാതാകുന്നു, അതിലൂടെ തിന്മകൾ ഇല്ലാതാകുന്നു എന്നാണ് പൊതുവിൽ ആചാര്യന്മാർ, ഹൈന്ദവ ആചാര്യന്മാർ എല്ലാവരും പറയാറുള്ളത്. ഇത്രയധികം താങ്കളെപ്പോലുള്ള ഒരുപാട് ഗുരുവര്യന്മാരുണ്ട്, ഒരുപാട് ഈ പറഞ്ഞതുപോലെ ലളിതമായുള്ള പ്രഭാഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാരനെ പഠിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയധികം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുന്നില്ല? മാത്രമല്ല ഈ ഒരു ധർമ്മം, സനാതനധർമ്മം പഠിക്കുന്ന ആൾക്കാർ തന്നെ, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെയാണ് ഒരുപാടൊരുപാട് കലാപങ്ങളിൽ വരെ പെടുന്നതും. എന്തുകൊണ്ട് അവരെ നിയന്ത്രിച്ചു നിർത്താൻ അല്ലെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ താങ്കളെപ്പോലുള്ള ഗുരുക്കൾക്ക് കഴിയുന്നില്ല?
ഇവിടെ മനസ്സിലാക്കേണ്ടത് സോപ്പ് ഫാക്ടറികൾ ധാരാളം നമ്മളെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അഴുക്ക് ഇല്ലാതാവുകയോ കുളി നിർത്തുകയോ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ കുളിച്ചോണ്ടിരിക്കുന്നു, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വൃത്തിയാക്കി എന്നുള്ളതുകൊണ്ട് നാളെ വൃത്തിയാക്കണ്ട എന്ന അർത്ഥമില്ല. അതൊരു നിരന്തര പ്രക്രിയയാണ്. ലോകത്തിൽ ഒരിടത്തും തന്നെ പൂർണമായി ധർമ്മയുക്തമായിരിക്കും എന്നോ അധർമ്മയുക്തമായിരിക്കുന്നോ പറയാൻ പറ്റുന്ന ഒരു ദേശവും ലോകത്തിൽ എവിടെയും ഉണ്ടാവില്ല. ഈ മതം ധർമ്മം എന്നുള്ളതിന്റെ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഹിന്ദു മതം എന്നുള്ള പരിമിതിയിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മാത്രം ശരിയെന്നേ എനിക്കുണ്ടാവുള്ളൂ. അവിടെ ഒരിക്കലും ധർമ്മം എന്നുള്ള ആശയത്തിലേക്ക് ഞാൻ എത്തില്ല. അതാണ് തുടക്കത്തിൽ നമ്മൾ മതം എന്നുള്ള ശബ്ദത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിൽ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, തത്വചിന്ത ഇതെല്ലാം കൂടിക്കലർന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ തത്വചിന്തയുടെ അടിസ്ഥാനം ഉൾക്കൊള്ളാതെ കേവലം ആചാരങ്ങളിൽ മാത്രം കുടുങ്ങുമ്പോൾ ഒരാള് സങ്കുചിതമായ മതവാദിയായി മാറും. ഈ സങ്കുചിതമായ മതവാദി ഏത് മതത്തിലായാലും ശരി, അത് ഹിന്ദു ആയാലും കൊള്ളാം, ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, മുസൽമാൻ ആയാലും കൊള്ളാം, ഇനി മതമില്ലെന്ന് പറയുന്ന മതമായാലും കൊള്ളാം, ആരായാലും അയാൾ പറയുന്നത് മാത്രം ശരിയെന്നും മറ്റുള്ളതിനെ അപമാനിക്കാനും മറ്റുള്ളതിനെ നിന്ദിക്കാനും ഉള്ള പരിശ്രമമാണ് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് ധർമ്മ സന്ദേശത്തിന്റെ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് ലോകം മുഴുവൻ അധർമ്മം ഇല്ലാത്തതായി തീരുമെന്ന് വിശ്വസിച്ചാൽ അത് വെറൊരു ഒട്ടോപ്പിയൻ ഐഡിയയാണ്.
തീർച്ചയായും ഞാൻ താങ്കൾ പറയുന്നതിന് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടെന്ന് ചോദിക്കുകയാണ്. കാരണം ലോകം മുഴുവൻ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നന്നാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. മറിച്ച് ഈ ഒരു വിശ്വാസ പ്രമാണങ്ങളിൽ കൂടുതലായി നിൽക്കുന്നവരെ പോലും പൂർണ്ണമായി ധർമ്മത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ കഴിയുന്നില്ല. കാരണം കടുത്ത വിശ്വാസമുള്ളവർ പോലും അധർമ്മത്തിന്റെ വഴിയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറയുന്ന കലാപങ്ങളോ ഒന്നും മാത്രമല്ല, ഓരോ നിത്യജീവിതത്തിലുള്ള അധർമ്മങ്ങൾ, അഴിമതി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള കള്ളത്തരങ്ങളായിക്കോട്ടെ, ഈ ഒരു സനാതനധർമ്മത്തിന്റെ വഴിയിൽ പോകുന്നവരിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. അവരെ പോലും എന്തുകൊണ്ട് മനസ്സിലാക്കിക്കാൻ കഴിയുന്നില്ല?
ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ വിശ്വാസവും ആചാരവും മാത്രം കൊണ്ടൊരിക്കലും ഈ പറഞ്ഞ ധർമ്മബോധം ഉൾക്കൊള്ളണമെന്നില്ല. ഒരാൾ ആചരണം ചെയ്യുന്നു എന്നുള്ളത് എനിക്കും എന്റെ കുടുംബത്തിനും ഗുണമുണ്ടാവണേ, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക മെച്ചം ഉണ്ടാവണേ എന്ന സങ്കുചിത പ്രാർത്ഥന മാത്രം വെച്ചിട്ടായിരിക്കാം. ഇവിടെയൊന്നും നമ്മൾ മതം അല്ലെങ്കിൽ ധർമ്മം ഒന്ന് കൂട്ടിക്കലർത്തേണ്ട വിഷയമല്ല. ആ സങ്കുചിതമായ പ്രാർത്ഥനയിൽ മാത്രം കഴിയുന്ന ആള് സ്വാഭാവികമായി തന്നെ സ്വാർത്ഥതയിലായിരിക്കും കഴിയുക. അത് ഹിന്ദു എന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലും മുസൽമാൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. നേരെ മറിച്ച് അതിനുപരി ധർമ്മത്തിന്റെ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയിൽ ഒരിക്കലും ധർമ്മവിരുദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന് ദോഷകരമായിരിക്കുന്ന ഒരു പ്രവർത്തനം ഒരിക്കലും വരില്ല.
തീർച്ചയായും. അതായത് ഹിന്ദു ഒരു ധർമ്മമാണ് എന്ന് തന്നെ താങ്കൾ പറയുകയുണ്ടായി. അപ്പോൾ ധർമ്മവ്യവസ്ഥയാണ് പ്രധാനമായി വരുന്നൊരു ചോദ്യം. മതപരിവർത്തനം എന്ന വിഷയമാണ്. ഇന്ത്യയിൽ ഒരാൾ ക്രിസ്ത്യൻ മതത്തിലേക്കോ മുസ്ലിം മതത്തിലേക്കോ മാറുമ്പോൾ എന്തുകൊണ്ടാണ് ഹൈന്ദവ വിശ്വാസികൾ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ നേതൃസ്ഥാനത്തുള്ള ആൾക്കാർ പോലും അതിനെ എതിർക്കുന്നത്?
അതേപോലെ തിരിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ മുസ്ലിം മതത്തിൽ നിന്ന് കുറച്ചു പേര് ഒന്നായിട്ട് ഹിന്ദു ധർമ്മം സ്വീകരിക്കുന്നു, അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെയും വർത്തമാനങ്ങൾ ഉണ്ടാവും. അത് മതം എന്നുള്ള ആ നേരത്തെ പറഞ്ഞു പല ആശയങ്ങളുണ്ട്, വിശ്വാസങ്ങള്, ആചാരങ്ങള്, തത്വചിന്ത തുടങ്ങിയ അനേക ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഭാരതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മതങ്ങളോടും സ്നേഹപൂർണമായ അനുഭാവപൂർണമായ നിലപാട് മാത്രമേ ഭാരതം എന്നും കൈക്കൊണ്ടിട്ടുള്ളൂ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മതങ്ങളെ മുഴുവൻ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചതാണ് ഭാരതത്തിന്റെ പൈതൃകം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഒരു മതം മാറ്റം ഒരു മതത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ശാസ്ത്രം പഠിച്ച് ഏതെങ്കിലും ആചാര്യന്റെ പ്രഭാവത്തിലോ അല്ലെങ്കിൽ ശാസ്ത്രത്തിലോ പഠിച്ച് മനസ്സിലാക്കി അതിന്റെ ഉത്കൃഷ്ടത മനസ്സിലാക്കി ഒരാൾ മതപരിവർത്തനത്തിലെ പ്രവേശിക്കുന്നതിന് പുതിയ മതത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ ആർക്കും ഒരു വിരോധവും ഉണ്ടാവുകയില്ല, ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഭാരതത്തിലെ നിയമം അതിന് അനുകൂലിക്കുന്നുമുണ്ട്. അതേസമയത്ത് എവിടെ അജ്ഞാനം, ദാരിദ്ര്യം തുടങ്ങിയവ ചൂഷണം ചെയ്യപ്പെടുകയും വ്യക്തമായി ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കാത്തവരെ മതമാറ്റത്തിന് വിധേയരാക്കുകയും ചെയ്യുന്നുണ്ടോ അവിടെ സ്വാഭാവികമായിട്ടും പല എതിർപ്പുകളും ഉണ്ടാവും.
അങ്ങനെയാണെങ്കിൽ
അതിൽ ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ നോക്കേണ്ടി വരും. ഒരുപാട് ഘടകങ്ങൾ, വ്യക്തി മതം മാറുന്നു നമ്മുടെ, കാരണം ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം കുടുംബ സങ്കല്പമാണ്. മറ്റ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സംസ്കാരങ്ങളിൽ നിന്നും ഭാരതത്തെ സവിശേഷമായി നിലനിർത്തുന്നത് ഭാരതത്തിന്റെ സവിശേഷതയാർന്ന കുടുംബ സങ്കല്പമാണ്. അത് ക്രിസ്ത്യൻ ആയാലും ഒക്കെ തന്നെ കുടുംബ സങ്കല്പം രൂഢമാണ് ഭാരതത്തില്. അപ്പോ വ്യക്തിയുടെ മതമാറ്റം സംഭവിക്കുമ്പോൾ അടിസ്ഥാനപരമായി കുടുംബം എന്നുള്ള ആശയം തന്നെ ശിഥിലമാകുന്നുണ്ട്.
അതെങ്ങനെയാണ്?
കാരണം ഒരു കുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ക്രിസ്ത്യൻ കുടുംബം സന്തോഷമായിട്ട് ക്രിസ്ത്യൻ കുടുംബം ജീവിക്കുകയാണ്, അതിലെ ഒരു വ്യക്തി ഹിന്ദുവായി മാറുന്നു. ഒരു വ്യക്തി ഹിന്ദുവായി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്ത്യൻ കുടുംബ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാവുമ്പോൾ ആ കുടുംബത്തിൽപ്പെട്ടവർക്ക് അതിനെ അനുകൂലിക്കാൻ കഴിയില്ല.
അതിൽ എനിക്കൊരു സ്വാഭാവികമായ സംശയം ഞാൻ ചോദിച്ചോട്ടെ. കാരണം ഹൈന്ദവ ധർമ്മമാണ്, സനാതന ധർമ്മമാണ്, സനാതന ധർമ്മത്തിൽ ജീവിക്കുന്ന, അതായത് ഭാരതീയ ധർമ്മം, ഭാരതീയ ധർമ്മത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഹിന്ദുവായോ ക്രിസ്ത്യാനിയായോ മുസ്ലിമായോ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. കാരണം താങ്കൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിരീശ്വരവാദത്തെ പോലും അംഗീകരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്, ഒരു ധർമ്മമാണ് ഹൈന്ദവ ധർമ്മം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹിന്ദുമതത്തിലുള്ള ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിൽ യേശുക്രിസ്തുവോ അള്ളാഹുവോ മറ്റൊരു ദൈവമായി വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ച് ഒരു കുടുംബമായി ജീവിക്കാൻ എങ്ങനെയാണ് അതൊരു തടസ്സമാവുക?
തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു മതം അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ പല ഘടകങ്ങളുണ്ട്, വിശ്വാസങ്ങള്, ആചാരങ്ങള്. സാമാന്യ സമൂഹം, നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞതനുസരിച്ച് സാമാന്യ സമൂഹം ധർമ്മശാസ്ത്രത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരല്ല. ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ജീവിക്കുന്നതാണ് വലിയൊരു വിഭാഗമുള്ളത്. തത്വചിന്തയിലേക്ക് ഉയർന്നവരല്ല ഏറെ പേരുള്ളത്. മാറുന്നത് റിച്വലിസം, റിലീജിയസ് എന്നുള്ള തലത്തിലാണ്. ആ സ്ഥലത്തിലാണ് സ്വാഭാവികമായിട്ട് അനുകൂലതകളും പ്രതികൂലതകളും ഒക്കെ ഉണ്ടാവുക. അപ്പോഴാണ് ഒന്നിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത്. ഒരു സിസ്റ്റം മറ്റൊന്നിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ മറ്റേ സിസ്റ്റം അതിന് തടസ്സമോ എതിർപ്പോ പ്രതിരോധമോ ഉണ്ടാവും.
അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കളെ പോലുള്ള ഗുരുക്കൾ, ഒരുപക്ഷെ ഈ ഗുരുവര്യന്മാരും സന്യാസിമാരും എല്ലാം മുന്നോട്ട് വരാനുള്ളത് മതം മാറിക്കോളൂ പക്ഷെ നിങ്ങൾ സനാതനധർമ്മം പിന്തുടരണം എന്ന രീതിയിലൊരു പഠനത്തിനല്ലേ മറിച്ച്?
അല്ല,
അവർക്ക് ഒരാൾക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ
പൂർണ്ണമായി പഠിച്ച് മനസ്സിലാക്കി അതിന്റെ മഹത്വം മനസ്സിലാക്കി മാറുകയാണെങ്കിൽ ലോകത്തിൽ ഒരാളും എതിർക്കില്ല, എതിർത്ത കാര്യവുമില്ല. നേരെ മറിച്ച് ദാരിദ്ര്യവും അജ്ഞാനവും ചൂഷണം ചെയ്യപ്പെട്ട് മതം മാറ്റുന്നതിന് അനുകൂലിക്കാൻ കഴിയില്ല.
നിർബന്ധിച്ച് തിരിച്ച് ഖർവാപ്പസി നടത്തുന്നതിനെ പോലെ എങ്ങനെയാണ് അനുകൂലിക്കാൻ കഴിയുക?
നിർബന്ധിച്ച് ഖർവാപ്പസി നടത്തിയാലും അനുകൂലിക്കാൻ കഴിയില്ല.
എന്തുകൊണ്ടപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ഖർവാപ്പസികൾ പലതും വളരെയധികം കൂട്ടമായി ഖർവാപ്പസികൾ നടന്നു, പലതും നിർബന്ധിച്ചായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ
നമുക്കറിയില്ല, അറിയാത്ത മേഖലയിൽ. കാരണം നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ മൂലം ഒന്നായിരുന്നു എന്ന് ഓർമ്മിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല.
തീർച്ചയായും അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ആ മൂലം ഒന്നാണെന്നുള്ള തിരിച്ചറിവ്.
മൂലം ഓർമ്മിക്കുന്നതിൽ നിന്ന് മാറുകയാണ് മതം മാറുന്നതിലൂടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത്.
അവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ആ ഒരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. എന്തുകൊണ്ട് ആ ഒരു ഹൈന്ദവ ധർമ്മത്തിൽ തന്നെ നിന്നുകൊണ്ട് ഏത് മതത്തിലേക്കോ പൊയ്ക്കോട്ടെ, ഏത് മതത്തിലേക്കോ മാറിക്കോട്ടെ,
അത് മാറുന്ന ആളാണ് ചിന്തിക്കേണ്ടത്. ഞാൻ എങ്ങനെ മാറ്റപ്പെടുന്നു, ഓരോ ദേശ സവിശേഷതയ്ക്കനുസരിച്ച് വ്യത്യസ്ത കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് ഓരോ മതവും. നീ നിന്റെ മതത്തിൽ വിശ്വസിക്കൂ, നീ നിന്റെ മതം ആചരിക്കൂ, മറ്റൊരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ശ്രമിക്കാതെ മനുഷ്യനായി കണ്ട് അതിനെ ബഹുമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ സാഹചര്യമാണ് ഏറ്റവും ആരോഗ്യകരമായ സാഹചര്യം.
പൂർണ്ണമായും താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുകയാണ്. അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി അതിനകത്ത് ചോദിക്കും, സമയം ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ചോദിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ ഈ പറഞ്ഞത് ഓരോ ദേശത്തിനും അനുസൃതമായിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ മതവ്യവസ്ഥകൾ അല്ലെങ്കിൽ വിശ്വാസ രീതികൾ രൂപപ്പെട്ടു വന്നത്, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാരതീയ ധർമ്മം, ഹൈന്ദവ ധർമ്മം, സനാതന ധർമ്മം ആ ഒരു ഹിമാലയം മുതൽ ഹിന്ദുസമുദ്രം വരെയുള്ള മേഖലയിൽ രൂപപ്പെട്ടു വന്നു. മറ്റു ഇപ്പൊ ക്രിസ്ത്യൻ മിഷണറിമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പോൾ ഹൈന്ദവ ധർമ്മം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രചരിപ്പിക്കാൻ താങ്കൾ ഉൾപ്പെടെയുള്ള സന്യാസി വര്യന്മാർ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേർ മാറി ഹൈന്ദവ ധർമ്മത്തിലേക്ക് വരുന്നുമുണ്ട്, മറ്റു ധർമ്മങ്ങളിൽ നിന്നും മാറിയിട്ട്, അതായത് മറ്റു വിശ്വാസങ്ങളിൽ നിന്നും മാറിയിട്ട്. അതും ഫലത്തിൽ ഒരു മിഷണറി പ്രവർത്തനം തന്നെയാണ്. ഇങ്ങോട്ടേക്ക് വരുന്നതിനെ എതിർക്കുകയും അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മളുടെ ധർമ്മം വ്യാപിപ്പിക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നത് വ്യക്തമായൊരു ഇരട്ടത്താപ്പല്ലേ?
തീർച്ചയായിട്ടും മതം പരിമിതമായ അർത്ഥത്തിൽ എന്തെങ്കിലും വിശ്വാസങ്ങളെ പറയുകയോ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വാസം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ 100% തെറ്റാണ്. ഇപ്പൊ നമ്മളെ പോലുള്ളവർ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കേൾക്കാം, ഭാരതത്തിലായാലും പുറത്തായാലും എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഒന്നേ പറയുന്നുള്ളൂ, അത് വേദാന്തമാണ്. വേദാന്തം സർവചരാചരങ്ങളിലുള്ളിലുള്ള ഏകത്വത്തെയാണ് ഉപദേശിക്കുന്നത്. ആ ഏകത്വ സിദ്ധാന്തത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഒരാൾ വേദാന്തത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അയാളെ ഹിന്ദുവാക്കാൻ ശ്രമിക്കുക എന്നല്ല അവിടെ അർത്ഥം വരുന്നത്.
തീർച്ചയായും. എന്തായാലും അവസാനത്തെ ചോദ്യം ഞാൻ പലരോടും ചോദിക്കുന്നു, ഇത്തരത്തിലുള്ള ആത്മീയ ആചാര്യന്മാർ വരുമ്പോൾ അവരോടെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഗുരുവര്യന്മാരുണ്ട്, സന്യാസിമാരുണ്ട്, അതിൽ തന്നെ ഒരുപാട് കള്ളനാണയങ്ങളുണ്ടെന്ന് പലരും പറയുന്നുമുണ്ട്. ഇതിൽ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട എന്ന് സാധാരണക്കാരനായ ഒരാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും?
അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ഡോക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് വ്യാജ ഡോക്ടർമാരുണ്ടാവുന്നത്. എല്ലാ മേഖലയിലും ശുദ്ധത ഉള്ളത് കൊണ്ടാണ് അതിന്റെ പേരിൽ കപടത നടക്കുന്നത്. പണ്ട് കാലത്ത് രാവണനും കാഷായ വസ്ത്രം തന്നെയാണ് ധരിച്ചിട്ടുള്ളത് സീതയെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ കാലത്തുള്ള ഒരു പ്രതിഭാസമാണ്, എല്ലാ മതങ്ങളിലുള്ള പ്രതിഭാസമാണ്, എല്ലാ വ്യവസ്ഥകളിലുള്ള പ്രതിഭാസമാണ്. അവിടെയൊക്കെ തന്നെ ശുദ്ധമായ ശാസ്ത്രത്തിനനുസരിച്ച് ഉള്ള ജീവിതം നയിക്കുകയും നന്മയെ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് ലോകം തിരിച്ചറിയും. തിരിച്ചറിയാൻ കണ്ണുണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ പല കപടതകളിലും പെടും. അത്രേ പറയാം.
ഈ ഒരു അറിവിന് വേണ്ടിയാണല്ലോ ആൾക്കാർ പോകുന്നത്. അപ്പൊ അവർക്ക് എവിടെയാണ് യഥാർത്ഥ അറിവ് കിട്ടുന്നത്? അറിവ് അജ്ഞനായ ഒരാൾ ജ്ഞാനത്തിന് വേണ്ടി പോകുന്നു, ഇരുട്ടത്ത് നിന്ന് പ്രകാശത്തേക്ക് പോകുമ്പോൾ എവിടെ നിന്ന് കിട്ടുന്നതാണ് യഥാർത്ഥ പ്രകാശമെന്ന് ഒരാൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതാണ്
ശരിയാണ്, തീർച്ചയായിട്ടും ചോദ്യം ശരിയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ധമായ വിശ്വാസത്തിന്റെ മാർഗത്തിൽ പോകാതെ അല്ലെങ്കിൽ അബദ്ധമായ വിശ്വാസത്തിന്റെ മാർഗത്തിൽ പോകാതെ എന്നെ പഠിപ്പിക്കുന്ന ആള് പഠിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണോ എന്ന് നിരീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിക്കുണ്ടല്ലോ. ഒരിക്കലും ശാസ്ത്രത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പൊ ശാസ്ത്രത്തെ അയാൾ ശരിക്കും പഠിപ്പിക്കും, അയാളുടെ ജീവിതക്രമം അതിന് വിരുദ്ധമാണോ അതിനനുകൂലമാണോ എന്ന് നോക്കാൻ ഉള്ള യുക്തിബോധം പോകുന്ന ആൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അപകടത്തിൽപ്പെടില്ല.
താങ്കളെപ്പോലെ ഈ ഒരു ഹൈന്ദവ ധർമ്മത്തെ മുറുകെ പിടിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൂടാ? ഇത്രയും പേർ കള്ളത്തരമാണ് കാണിക്കുന്നത്, അവർ കള്ളനാണയങ്ങളാണ്, തുറന്നു പറയാൻ താങ്കളെപ്പോലുള്ളവർ മുന്നോട്ട്
വരും. കള്ളനാണയം ആരാണ് കള്ളനാണയം എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്? നമുക്ക് എങ്ങനെ പറയാൻ കഴിയുക? നമുക്ക് പറയാൻ കഴിയും എല്ലാ മേഖലയിലും നന്മയും ചീത്തയും ഉണ്ട്. നമ്മൾ നന്മയുടെ പ്രകാശമായി സ്വയം തീരുക. ആ വെളിച്ചം നമ്മൾ പ്രചരിപ്പിക്കുമ്പോ മറ്റൊരാളെ നിന്ദിക്കുകയോ വിമർശിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ആ നന്മയുടെ പ്രകാശ ദീപമായി സ്വയം മാറുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. ലോകത്ത് ആരെ നമ്മൾ വിമർശിക്കാൻ പോകേണ്ട ആവശ്യമില്ല.
അപ്പോൾ സ്വാഭാവികമായും കുറച്ചു പേരെങ്കിലും ആ തെറ്റിലേക്ക് പോവുകയും തെറ്റായ വഴിയിലേക്ക് പോവുകയും പോയതിനു ശേഷം മാത്രം തിരിച്ചു വരികയും ചെയ്യാന്നുള്ളതാണ് അവർക്ക് അത് മാത്രമേ കഴിയുള്ളൂ. അവിടെയാണ് ധർമ്മത്തിന്റെ ഇതിന്റെ ഒരു അടിസ്ഥാന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. എങ്കിൽ പോലും വളരെയധികം നന്ദി സ്വാമി ചിദാനന്ദപുരി,
വളരെ സന്തോഷം.
നന്ദി.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.